ദൈവത്തിന് സ്തോത്രം. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിന്റെ വിശദീകരണം 1-11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകളെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വരവ് എപ്പോഴാണ്, ലോകാവസാനം എപ്പോഴാണ് എന്നിവയെക്കുറിച്ചെല്ലാം പലരും ആകാംക്ഷയോടെ ഇരിക്കുന്നു. കള്ളൻ രാത്രിയിൽ വരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തും അറിയാതെയുമാണ് കള്ളൻ വരുന്നത് എന്നാണ്. അതുപോലെ ആയിരിക്കും കർത്താവിൻ്റെ വരവും. പലരും പ്രതീക്ഷിക്കാത്ത സമയത്തും കാലത്തും അവർ അറിയാതെയായിരിക്കും കർത്താവ് വരുന്നത്. അന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിലുള്ള പ്രവചനങ്ങളും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും അതിനായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ലോക സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ വരവിൻ്റെ പല ലക്ഷണങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഉണ്ടായത് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയുന്ന മാരകശക്തിയുള്ള അണ്വായുധങ്ങൾ മനുഷ്യൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്, വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന മൈക്രോചിപ്പുകളുടെ ഉപയോഗം, ഓരോ വ്യക്തിക്കും തിരിച്ചറിയൽ നമ്പറുകൾ, ATM, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, മനുഷ്യൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ കയ്യിൽ പിടിപ്പിച്ചിരിക്കുന്ന മൈക്രോചിപ്പുകൾ, ഇവയെല്ലാം അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ദൈവമക്കൾ ഇതെല്ലാം അറിയുന്നവരാകയാൽ അവർ ഇരുട്ടിൽ കഴിയുന്നവരല്ല, വെളിച്ചത്തിൻ്റെ മക്കളും വെളിച്ചത്തിൽ ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഇരുട്ടിൻ്റെ അശുദ്ധ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി ഉറങ്ങുന്നവരെ പോലെ ആയിരിക്കാതെ പകലിനുള്ളവരെ പോലെ സുബോധത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. മത്തായി 24 യേശു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. മത്തായി 24:42-44 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ചിലർ ഉറങ്ങുന്നു, ചിലർ മദ്യപിച്ചും അശുദ്ധിയിലും ഒരുങ്ങാതെയും ഇരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പകലിനുള്ളവരെ പോലെ വിശ്വാസവും സ്നേഹത്തിൻ്റെ കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് ഉണർന്നിരിക്കണമെന്നാണ്. കാരണം ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാനാണ്. ആ കർത്താവിനോടുകൂടെ നിത്യമായി ജീവിക്കുവാനാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം പകരപ്പെടുന്നത് ദൈവമക്കളുടെ മേലല്ല. ഭൂമിയിൽ വരുവാനുള്ള ദൈവകോപത്തെക്കുറിച്ച് വെളിപ്പാട് 6-18 വരെയുള്ള അധ്യായങ്ങളിൽ, അതായത് 6:16 15:7 പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടിയല്ല ഈ കോപം. അതുകൊണ്ട് ഈ ദൈവകോപത്തിൽ നിന്നും ദൈവം തൻ്റെ മക്കളെ തീർച്ചയായിട്ടും രക്ഷിക്കും. അതിനായിട്ടാണ് യേശു വരുന്നത്. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ആത്മിക വർധന വരുത്തുവിനെന്ന് തെസലോനിക്കരോട് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. 12:13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, കർത്താവ് നിങ്ങളുടെ മേൽ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നവരെ, അവർ നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനുള്ള അവരുടെ അധ്വാനവും പ്രബോധനവും ഓർത്ത് അവരെ ഏറ്റവും സ്നേഹത്തോടെ കരുതുവാൻ അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. 14-18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തുടർന്ന് പൗലോസിന്റെ സഭയോടുള്ള പ്രബോധനമാണ് നാം കാണുന്നത്. ക്രമം കെട്ടവരെ ശാസിക്കുക, ബുദ്ധി ഉപദേശിക്കുക, ധൈര്യമില്ലാത്തവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുക, ബലഹീനരായവരെ സഹായിക്കുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് ആരെങ്കിലും ദോഷം ചെയ്താൽ അവർക്കെതിരെ ദോഷം ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത സർവസാധാരണമാണ്. എന്നാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി എല്ലാവരോടും, അതായത് നല്ലവരോടും ദുഷ്ടരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ എന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ സ്വഭാവം ദൈവത്തിൽ നിന്നുള്ളതാകയാൽ ഏതൊരു പ്രവൃത്തിയുടെയും ഉറവിടവും കാരണവും ദൈവസ്വഭാവത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ദൈവം മാറ്റമില്ലാത്തവനാകിയാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിനും മാറ്റമില്ല എന്ന് നാം തിരിച്ചറിയണം. ആകയാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുന്നതായിരിക്കരുത് നമ്മുടെ സ്വഭാവവും പ്രവൃത്തികളും. ദൈവം സർവ്വ നന്മകളുടെയും ഉറവിടമായതിനാൽ നന്മ മാത്രം പുറപ്പെടുവിക്കുവാൻ നമുക്കും കഴിയണം. അങ്ങനെ നന്മയാൽ നാം തിന്മയെ ജയിക്കണം. എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, അതായത് ദൈവവുമായിട്ടുള്ള സംസർഗം നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കുവാൻ അങ്ങനെ നമുക്ക് സാധിക്കും. എല്ലാറ്റിലും, അതായത് ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും വേണ്ടിയിട്ട് സ്തോത്രം ചെയ്യുവാനല്ല, എല്ലാറ്റിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾക്കായി സ്തോത്രം ചെയ്യുവാനല്ല, പ്രശ്നങ്ങളുടെ നടുവിലും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. കാരണം സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നാലും ദൈവം കൂടെ ഇരിക്കുന്നവനാണ്, സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ ഏതൊരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിത്യമായ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാനാണ് നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളെ ദൈവം അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിലുള്ള ദൈവിക പദ്ധതിക്കായി ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയണം. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇനി 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മിൽ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നാം ആത്മാവിനെ കെടുക്കുകയാണ്, ക്രമേണ അത് കെട്ടുപോകുവാനിടയാകും. പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവത്തിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മെ ദൈവസ്വഭാവത്തോട് അനുരൂപരാക്കുവാൻ, അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന അതേ സ്വഭാവത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ദൈവസ്വഭാവം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യ ലേഖനം 5 അതിന്റെ 22 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദൈവ സ്വഭാവത്തിൻ്റെ ഒരു വിശേഷതയാണ്. അത് നമ്മിൽ ഉരുവാക്കുവാനാണ് പ്രധാനമായും പരിശുദ്ധാത്മാവ് നമ്മിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ നാം തടസ്സം നിൽക്കുന്നുവെങ്കിൽ നാം ആത്മാവിൻ്റെ പ്രവൃത്തികളെ കെടുക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവസ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നാം അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നാം പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. ക്രമേണ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് കെട്ടുപോകുവാനിട വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ, നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. പക്ഷേ ഏത് പ്രവചനവും ശോധന ചെയ്ത് നല്ലതാണെങ്കിൽ, അത് ശരിയായതാണെങ്കിൽ നാം സ്വീകരിക്കണം. പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ബെരോവയിൽ വെച്ച് പൗലോസ് പ്രസംഗിച്ച വചനം പോലും ശരിയാണോ എന്ന് ബെരോവയിലുള്ള വിശ്വാസികൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് മനസ്സിലാക്കി എന്ന് നാം വായിക്കുന്നു. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദിമസഭ അപ്പോസ്തലന്മാരെ പോലും പരീക്ഷിക്കുമായിരുന്നുവെന്നും ആ പേരെടുത്ത് വന്ന ചിലരെ കള്ളന്മാരെന്ന് കണ്ടെത്തിയെന്നും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. സകല വിധത്തിലുമുള്ള ദോഷങ്ങൾ വിട്ടകലണം. നാം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുമുള്ള ഇടർച്ചയ്ക്കും കാരണമാകരുത്. 23-24 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. നമ്മെ മുഴുവനായും വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതായിരിക്കണം. മനുഷ്യന് ആത്മാവും പ്രാണനും ദേഹവുമുണ്ട്. ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് തന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. അപ്പോഴാണ് അവനിലെ മരിച്ചു കിടന്ന ആത്മാവ് ജീവനുള്ളതായി തീരുന്നത്. എഫേസ്യ ലേഖനം 2 നാം വായിക്കുന്നുണ്ട്, നാം എല്ലാവരും മരിച്ചവരായിരുന്നു. വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, നാം നേരത്തെ മരിച്ചവരായിരുന്നു, നമ്മുടെ ആത്മാവ് ജീവനറ്റതായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുവൻ ആത്മാവിൽ ജീവനുള്ളവനായി തീരുമ്പോൾ അവൻ ദൈവവചനത്താൽ ആത്മാവിൽ ഒരു പുതു ജനനം പ്രാപിക്കുകയാണ്. ഇത് ആത്മിക വിഷയമാണ്, അത് ആത്മികമായിട്ട് വിവേചിച്ച് അറിയേണ്ടതുമാണ്. ഒരാത്മികന് മാത്രമേ അത് ശരിയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും കളങ്കപ്പെടാതെ കർത്താവിനായി വേർതിരിക്കപ്പെട്ട രീതിയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് ഒരു കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാകയാൽ ദൈവം നമ്മെ അതിന് സഹായിക്കും. 25-28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന പൗലോസ് അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരായ സഭാംഗങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. മരിച്ച ശേഷമല്ല ആരും വിശുദ്ധരാകുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ്. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ദൈവം നമ്മെ തനിക്കായി വേർതിരിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നു. ഇവിടെ വിശുദ്ധി എന്ന പദം, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നാം മനസ്സിലാക്കണം. ശുദ്ധി എന്ന പദത്തിൻ്റെ എതിർപദം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അശുദ്ധി എന്നാണ്. അശുദ്ധിയുടെ ഓപ്പോസിറ്റ് വിശുദ്ധിയല്ല, അശുദ്ധിയുടെ ഓപ്പോസിറ്റ് ശുദ്ധി എന്ന ശുദ്ധിയാണ്, അല്ലെങ്കിൽ അശുദ്ധം അതിൻ്റെ ഓപ്പോസിറ്റ് ശുദ്ധം. എന്നാൽ വിശുദ്ധം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. വിശുദ്ധമായതും അതിന് എതിരായിട്ട് പറയുമ്പോൾ സാമാന്യമായതും. അതായത് ഒരു കാര്യം നാം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിനെ വിശുദ്ധം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടത്, ദൈവത്തിനായി എന്തെങ്കിലും നാം മാറ്റിവെച്ചാൽ അത് വിശുദ്ധമാണ് എന്ന രീതിയിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു വ്യക്തി തന്നെ തന്നെ ദൈവത്തിനായി വേർതിരിക്കുമ്പോൾ, ദൈവത്തിനായി മാറ്റിവെക്കുമ്പോൾ ആ വ്യക്തി തന്നെ തന്നെ ദൈവത്തിനായി വിശുദ്ധീകരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം നമ്മെ തനിക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ, മാറ്റിവെക്കുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. സഭാംഗങ്ങളെ എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് പൗലോസ് കാണുന്നത്. സഹോദരന്മാരെ, സഹോദരങ്ങളെ എന്നാണ് പൗലോസ് തെസലോനിക്ക സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്. ഓരോ ദേശത്തിലെയും സംസ്കാരമനുസരിച്ച് പരസ്പരം വന്ദനം ചെയ്യണമെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവസാന വാക്യങ്ങളിൽ എല്ലാവരും ഈ ലേഖനം വായിച്ച് കേൾക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന ആശംസയോടെ ഈ ലേഖനം അവസാനിക്കുന്നു. ഈ ലേഖനത്തിൻ്റെ 5 നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക പദമാണ് കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ്. അത് തെസലോനിക്ക സഭയിലെ വിശ്വാസികളുടെ പ്രത്യാശയായിരുന്നു എന്നതുപോലെ ഏത് കാലഘട്ടത്തിലെയും ദൈവവിശ്വാസികളുടെ, ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യാശയായിരിക്കണം കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ്. കർത്താവായ യേശു എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. ഈ ലേഖനത്തിൻ്റെ 5 പറയുന്നതുപോലെ കാലം സമീപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നാം ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം. എല്ലാവരെയും കൊണ്ടുപോകുവാനല്ല കർത്താവായ യേശു വരുന്നത്, തനിക്കായി വിശുദ്ധീകരിക്കപ്പെട്ട്, അതായത് തനിക്കായിട്ട് വേർതിരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു വരുന്നത്. നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. നാം കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരാണോ? നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിനുള്ള ഒരുക്കം നമുക്കുണ്ടോ? നാം ഉണർന്നിരിക്കുകയാണോ? ആണെങ്കിൽ തീർച്ചയായും കർത്താവ് എപ്പോൾ വന്നാലും നമ്മെയും ചേർത്തുകൊള്ളും. കർത്താവ് അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.